ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, नाउ वी आर लिसनिंग टू केतोपनिषद डिस्कोर्स इन मलयालम प्रेजेंटेड बाय श्री कैवल्यानंद। थैंक यू। ओम नमः शिवाय।
दोन्यत्र कथं तदुपलभ्यते अस्ति चेवोपलब्धव्या तत्त्वभावेन चोभयोः अस्तीत्येवोपलब्धस्य तत्त्वभावप्रसीदति यदा सर्वे प्रमुच्यन्ते मा एष्य हृदि श्रुताः अथ मर्त्यो मृदो भवति अत्र ब्रह्म समश्नुते यदा सर्वे प्रभिद्यन्ते हृदयस्येह ग्रन्थयः अथ मर्त्यो मृदो भवति एतावध्यनुशासनम् शतं च एकादहृदयस्य नढ्यः तासां मूर्धानम् अभिनिःसृतैक तयोर्ध्वमायन् अमृतत्वमेति विश्वम् अन्या उत्क्रमणे भवन्ति अङ्गुष्ठमात्रपुरुषोन्दरात्मा सदा जनानां हृदये सन्निविष्टः तं स्वशरीरात् प्रवृहेत् मञ्चादिवेशीकां धैर्येण तं विद्यात् शुक्रम् अमृतम् तं विद्यात् शुक्रम् अमृतमिति मृत्युप्रोक्तां नचिकेतो अधलब्ध्वा विद्याम् एदां योगविधिं जकृत्स्नम् ब्रह्म प्राप्तो विरजो भूत्यमृत्यो अन्योऽप्येवं यो विदध्यात्ममेव കഴിഞ്ഞ മന്ത്രങ്ങളിൽ പറഞ്ഞത് പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ആ പരമാത്മാവിനെ ഭയന്ന് സ്വകർത്തവ്യങ്ങളിൽ നിരതരായിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിയമപൂർവകമായി ദേവന്മാരുൾപ്പെടെ സർവതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സർവത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന ആ പരമാത്മാവിനെ ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കണം. മറിച്ചാണെങ്കിൽ വീണ്ടും ജന്മങ്ങൾക്ക് കാരണമായിത്തീരും. ഇവിടെ തന്നെ ആ ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞെന്തുകൊണ്ട്? അതാണ് അടുത്ത് പറയുന്ന ഭാഷയത്തിൽ പഞ്ചാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് യസ്മാദ് ഇഹ ഏവ ആത്മനോ ദർശനം ആദർശ്യ ഇവ മുഖസ്യ സ്പഷ്ടം ഉപപദ്യതേ ന ലോകാന്തരേഷു ബ്രഹ്മലോകാദ് അന്യത്ര സ ച ദുഷ്പ്രാപ കഥം ഇത്യുച്യതേ യസ്മാദ് ഇഹേവ ആത്മനോ ദർശനം. ഇവിടെ തന്നെയാണ് ആത്മദർശനം സാധിക്കേണ്ടത്. എങ്ങനെയാണ് സാധിക്കുന്നു? ആദർശ്യസ്ഥസ്യ ഇവ മുഖസ്യ ആദർശ്യസ്ഥസ്യ മുഖസ്യ ഇവ കണ്ണാടിയിൽ കാണുന്ന മുഖം പോലെ സ്പഷ്ടമായിട്ട്. സ്വന്തം മുഖത്തെ ഏറ്റവും സ്പഷ്ടമായി കാണാൻ പറ്റിയത് കണ്ണാടിയിലാണ്. കണ്ണാടിയിൽ കാണുന്ന മുഖത്തെ പോലെ ആത്മദർശനം ഇവിടെ സ്പഷ്ടമായിരിക്കുന്നു. ആദർശ്യസ്ഥസ്യ മുഖസ്യ ഇവ സ്പഷ്ടം ഉപപദ്ധ്യതി സ്പഷ്ടമായിരിക്കുന്നു. ഇവിടെ ഈ ശരീരത്തിൽ ഈ ലോകത്തിലിരുന്നു ആത്മബോധമുണ്ടായാൽ അത് സ്പഷ്ടമായിരിക്കും. എന്നാൽ ലോകാന്തരേഷു മറ്റു ലോകങ്ങളിലും ജന്മം ഉണ്ടാകാം, പക്ഷെ ആ ലോകങ്ങളിലൊന്നും ഇത്രയും സ്പഷ്ടമായി ആത്മദർശനം ഉണ്ടാകത്തില്ല. പിന്നെ എവിടെയാണ് ഉണ്ടാകുന്നത്? ബ്രഹ്മലോക അന്യത്ര ബ്രഹ്മലോകം ഒഴിവുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ബ്രഹ്മലോകത്തിലും അത് സ്പഷ്ടമാണ്. ഈ ലോകത്തിൽ ആത്മദർശനം സ്പഷ്ടമാണ്. അടുത്തത് സ്പഷ്ടമായി അനുഭവപ്പെടുന്നത് ബ്രഹ്മലോകത്തിലാണ്. ഇതിനിടയ്ക്കുള്ള മറ്റു ലോകങ്ങളിലൊന്നും ഈ ആത്മദർശനം സ്പഷ്ടമല്ല. സച്ച ദുഷ്പ്രാപ. പക്ഷെ ആ ബ്രഹ്മലോകമാണെങ്കിലോ അദുഷ്പ്രാപ, അത് നേടിയെടുക്കുന്നത് വളരെ പ്രയാസമുള്ളതാണ്. ബ്രഹ്മലോകത്തിലും ആത്മദർശനം സ്പഷ്ടമാണെങ്കിലും ദുഷ്പ്രാപച്ച, അത് നേടിയെടുക്കുന്നത് വളരെ പ്രയാസമാണ്. പ്രഥമം അതെങ്ങനെയാണ് ഈ ലോകങ്ങളിൽ ഉണ്ടാകുന്ന ആത്മദർശനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത്തിച്ചിതി, അതാണ് അടുത്ത് പറയുന്നത്. യഥാദർശേ തഥാ ആത്മനി, അടുത്ത മന്ത്രം ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നതാണ്. യഥാദർശേ ആദർശം കണ്ണാടി, എങ്ങനെയാണോ ആദർശത്തിൽ പ്രതിബിംബഭൂതം ആത്മാനം പശ്യതി, പ്രതിബിംബിക്കുന്ന തന്നെ കാണുന്നത്, ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവൻ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന തന്നെ എങ്ങനെയാണോ കാണുന്നത്, ലോകഹ ജീവികൾ മനുഷ്യർ അത്യന്ത വിവിക്തം, വളരെ സ്പഷ്ടമായിട്ട്. അത്യന്തം വിവിക്തം എന്ന് പറഞ്ഞാൽ സ്പഷ്ടം, അത്യന്തം സ്പഷ്ടമായി കാണുന്നു. കണ്ണാടിയിൽ കാണുന്ന തന്നെ ആ കണ്ണാടിയിൽ സ്പഷ്ടമായി കാണുന്നു. അതുപോലെ തഥ, തഥ അതാണ് മന്ത്രത്തിൽ പറയുന്നത്. യഥാദൃശേ തഥ ആത്മനി, തഥാ ഇഹ ആത്മനി. ആത്മാവിൽ എന്ന് പറഞ്ഞാൽ സ്വബുദ്ധവും, ഇവിടെ ആത്മാവ് എന്നുള്ളതിന് ബുദ്ധി എന്നാണ് അർത്ഥം. അതുപോലെ ഇവിടെ തന്റെ ബുദ്ധിയിൽ ആദർശവത് നിർമ്മലീഭൂതായാം വിവിക്തം ആത്മനോ ദർശം ഭവതി. ആദർശവത് നിർമ്മലീഭൂതായാം, കണ്ണാടിയെപ്പോലെ പരിശുദ്ധമായിരിക്കുന്ന ബുദ്ധി, സ്വബുദ്ധിയിൽ വിവിക്തം സ്പഷ്ടം ആത്മനോ ദർശനം ഭവതി, ആത്മദർശനം ഉണ്ടാകുന്നു. ഒരുവന്റെ ബുദ്ധി അത്യധികം പരിശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ വളരെ സ്പഷ്ടമായി ആത്മദർശനം ഉണ്ടാകുന്നു. അതാണ് ഈ ലോകത്തിൽ തന്നെ, ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ബുദ്ധിയിൽ ആത്മദർശനം സ്പഷ്ടമായി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ സാക്ഷാത്കരിക്കണമെന്ന് പറഞ്ഞത്. യഥാ സ്വപ്നെ അവിവിക്തം ജാഗ്രദ്വാസനോ ഭൂതം തഥാ പിതൃലോകെ അവിവിക്തം ഏവ ദർശനം ആത്മനഃ കർമ്മ ഫല വഭോഗ ആസക്തത്വം. യഥാ സ്വപ്നെ അവിവിക്തം, സ്വപ്നത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു ദർശനങ്ങൾ അനുഭവങ്ങൾ, അവിവിക്തം അസ്പഷ്ടമായി. ജാഗ്രതയിൽ വേണ്ടത്ര ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് സ്വപ്നാനുഭവങ്ങൾ അസ്പഷ്ടമായി. സ്വപ്നത്തിൽ അസ്പഷ്ടമായി, എന്തുകൊണ്ട് സ്വപ്നത്തിലെ അനുഭവങ്ങൾ അസ്പഷ്ടമായിരിക്കുന്നു? ജാഗ്രദ്വാസന ഉദ്ഭൂതം, ജാഗ്രദ്വാസനകളിൽ നിന്നത് ജന്യമാണ്, ഉണ്ടായതാണ്. ഉദ്ഭൂതം ജന്യം, ഉണ്ടായത് ജാഗ്രതത്തിലെ വാസനകളിൽ നിന്നും ഉണ്ടായതാണ് സ്വപ്ന ദർശനം. അത് അസ്പഷ്ടമായിരിക്കുന്നു സ്വപ്നത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളും. തഥാ പിതൃലോകെ, പിതൃലോകത്തിലും ജീവൻ ഈ ശരീരം വിട്ട് പിതൃലോകത്തിലെത്തിച്ചേർന്നാൽ അത് ശ്രേഷ്ഠമാണെങ്കിലും അവിടെയും ആത്മദർശനം തഥാ അസ്പഷ്ടം, അവിവിക്തം സ്പഷ്ടമല്ല. അവിവിക്ത ഏവ ദർശനം ആത്മനഃ, അവിടെയും ആത്മദർശനം അസ്പഷ്ടമാണ്. എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിക്കുന്നു? കർമ്മ ഫല ഉപഭോഗ ആസക്തത്വ, അവിടെ ബുദ്ധി കർമ്മഫല അനുഭവത്തിൽ ആസക്തമാണ്. പിതൃലോകത്ത് എത്തിച്ചേരുന്നത് തന്നെ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിക്കുന്നതിന് അവിടെ എത്തിയ ജീവന്റെ മനസ്സ് ആസക്തമായിരിക്കും, അതിൽ മുഴുകിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മനസ്സ് ബുദ്ധി മലിനമായിരിക്കും. മലിനമായതുകൊണ്ട് അവിടെയും സ്പഷ്ടമല്ല ആത്മദർശനം. അപ്സു അവിഭക്ത അവയവം ആത്മാരൂപം പരീവദൃശേ പരിദൃശ്യതേ ഇവ തഥാ ഗന്ധർവലോകെ അവിവിക്തമേവ ദർശനം ആത്മന. ഇനി ഗന്ധർവലോകത്തിലാണെങ്കിലോ മറ്റുള്ള എല്ലാ ലോകങ്ങളെയും ഓരോന്നിനെയും എടുത്തു പറയാതെ പ്രധാനപ്പെട്ട ലോകങ്ങൾ മാത്രം പറയുകയാണ്. ഒന്ന് പിതൃലോകം, മറ്റൊന്ന് ഗന്ധർവലോകം. ഗന്ധർവലോകത്തിലെത്തിയാലോ അവിടെ പറയുന്നു യഥാ അപ്സു, ജലത്തിൽ അവിഭക്ത അവയവം ആത്മരൂപം, വ്യക്തമല്ലാത്ത അവയവങ്ങളോടുകൂടിയ സ്വരൂപത്തെ പരിദൃശ്യത കാണുന്നു. ജലത്തിലെ പ്രതിബിംബം കണ്ണാടിയിലെ പ്രതിബിംബം പോലെ സ്പഷ്ടമല്ല. എന്നാൽ അവിടെയും പ്രതിബിംബമുണ്ട്, പക്ഷെ അത് സ്പഷ്ടമല്ല. അതാണ് അവിഭക്ത അവയവം ആത്മരൂപം. അവയവങ്ങൾ വേർതിരിച്ചറിയാൻ വയ്യാത്ത, സ്പഷ്ടമായി അറിയാൻ വയ്യാത്ത സ്വരൂപത്തെ പരീവദൃശ്യ, അതിനാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പരിദൃശ്യത്തെ പരി ഇവ ദദൃശ്യ, പരിദൃശ്യത്തെ ഇവ കാണുന്നത് പോലെ ഇരിക്കുന്നു, അവ്യക്തമായി കാണുന്നത് പോലെ. ജലത്തിൽ അവ്യക്തമായി സ്വപ്രതിബിംബം കാണുന്നത് പോലെ തഥാ ഗന്ധർവലോകെ, ഗന്ധർവലോകത്തിലും അവിവ്യക്തമേവ ദർശനം ആത്മനഃ, അവിടെയും ആത്മദർശനം അസ്പഷ്ടമാണ്. ഇത് പിതൃലോകത്തെയും ഗന്ധർവലോകത്തെയും സ്ഥിതി. ഏവം ച ലോകാന്തരേഷ്വപി ശാസ്ത്ര പ്രാമാണ്യാനവഗമ്യതയെ, ഇതുപോലെ തന്നെയാണ് ലോകാന്തരങ്ങളിലും മറ്റ് ലോകങ്ങളുണ്ടെന്ന് പറയുന്നു. അവിടെ ഇതുപോലെ തന്നെയാണ്, എല്ലാം പറഞ്ഞില്ല, ഈ രണ്ടു പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കും. ഇതെല്ലാം ഗന്ധർവലോകമുണ്ടെന്നും പിതൃലോകമുണ്ടെന്നും അവിടുത്തെ അനുഭവം ഇത്തരത്തിലാണെന്നും എല്ലാം എങ്ങനെ അറിയാം? ശാസ്ത്ര പ്രാമാണ്യ, വേറെ ഒരു ഉപായവുമില്ല. ശാസ്ത്ര പ്രാമാണ്യ, ശാസ്ത്രം മാത്രമേ പ്രമാണമായിട്ടുള്ളൂ സാധാരണ മനുഷ്യൻ. ഇത്തരം ലോകങ്ങളുടെ അസ്തിത്വത്തിലും ഇത്തരം ലോകങ്ങളുടെ അനുഭവത്തിന്റെ കാര്യത്തിലും കേവലം ശാസ്ത്രം മാത്രം പ്രമാണം. ശാസ്ത്ര പ്രാമാണ്യ, ശാസ്ത്രം ഇവിടെ വേദം, ശ്രുതി, ശ്രുതി തന്നെ പ്രമാണം. ശ്രുതി പറയുന്നു, അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് കരുതുക. ശ്രുതിയുടെ പ്രാമാണ്യത്തെ അംഗീകരിക്കുന്നവർ അങ്ങനെ കരുതുന്നു, അല്ലാത്തവരതിനെ സ്വീകരിക്കുന്നില്ല. ശ്രുതി ശാസ്ത്രം എന്ന് പറയുന്നത് യോഗികളുടെ അനുഭവം. അപ്പൊ യോഗികളുടെ അനുഭവത്തിൽ ഇത്തരം ലോകങ്ങളുണ്ടെന്നും ഈ ലോകങ്ങളിൽ ജീവന്മാരുണ്ടെന്നും അവിടെ അനുഭവങ്ങളുണ്ടെന്നും എല്ലാം സാക്ഷാത്കരിക്കുന്നു. ആ യോഗി അനുഭവമാണ് ശാസ്ത്രം, ഋഷിമാരുടെ അനുഭവമാണ്. അതിനെ പ്രാമാണികമായി സ്വീകരിക്കുന്ന പക്ഷം ഇതെല്ലാം ഉണ്ട്, അല്ലാതെ അതിന് മറ്റു യുക്തികളൊന്നുമില്ല. അതാണ് ശാസ്ത്ര പ്രാമാണ്യ. ശാസ്ത്ര പ്രാമാണ്യം കൊണ്ട്, ശാസ്ത്രം ഇതിനെ പ്രമാണീകരിക്കുന്നത് കൊണ്ട്, ശാസ്ത്രം ഇത് സത്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് അറിയാം. അതുകൊണ്ട് ഈ ലോകം പോലെ തന്നെ ഗന്ധർവലോകം, പിതൃലോകം, ഇവിടെയെല്ലാം ജീവന് ജന്മം ഉണ്ടാകുന്നു. അവിടെ ഒരിടത്തും ബ്രഹ്മലോകം ഒഴികെ ഒരിടത്തും ആത്മദർശനം സ്പഷ്ടമായി ഉണ്ടാകുന്നില്ല. ഛായ ആതപയോഹോ ഇവ അത്യന്ത വിവിക്തം ബ്രഹ്മലോകേ ഏവ ഏകസ്മിൻ. അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഛായ ആതപയോരിവ ബ്രഹ്മലോകേ. ഛായ ആതപയോ, ഇരുട്ടും വെളിച്ചവും പോലെ സ്പഷ്ടമായി, ഇരുളും വെളിച്ചവും എത്രമാത്രം സ്പഷ്ടമായിരിക്കുന്നു അതുപോലെ. ഒരു ഉദാഹരണമായി പറയുകയാണ്, ഇവ അത്യന്ത വിവിക്തം, ഇരുട്ട് പോലെ അല്ലെങ്കിൽ വെളിച്ചം പോലെ ആത്മാവെന്നല്ല പറയുന്നത്. എങ്ങനെയാണോ സ്പഷ്ടതയ്ക്ക് ദൃഷ്ടാന്തം പറയുകയാണ്, എങ്ങനെയാണോ ഇരുട്ടിനെയും വെളിച്ചത്തെയും നമുക്ക് സ്പഷ്ടമായി തിരിച്ചറിയാൻ കഴിയുന്നു, അതുപോലെ അത്യന്ത വിവിക്ത, അത്യന്തം സ്പഷ്ടമായി ബ്രഹ്മലോകെ ഏവ ഏകസ്മിൻ. ബ്രഹ്മലോകം എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ലോകത്ത്. അതാണ് ഛായ ആതപയോഹോ, ഇരുട്ടും വെളിച്ചവും പോലെ. അല്ല, ആത്മാവിനവിടെ ഇരുട്ടും വെളിച്ചവും പോലെ രണ്ടായി കാണുമെന്നല്ല നല്ലത്. പല വ്യാഖ്യാനങ്ങളിലും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പഷ്ടമായി പറയുന്നത്, എങ്ങനെയാണോ ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ഭേദം സ്പഷ്ടമായിരിക്കുന്നത്, ഇത് ഇരുട്ടാണ് ഇത് വെളിച്ചമാണ് എന്ന് നമുക്ക് മറ്റൊരാൾ ബോധ്യപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലാതെ അത്യന്തം പ്രത്യക്ഷമായി സ്പഷ്ടമായിരിക്കുന്നത്, ആ സ്പഷ്ടത ബ്രഹ്മലോകത്തിൽ ആത്മാനുഭവത്തിനുള്ളത്. അവിടെയും ഇതിനെ സ്പഷ്ടമായി സാക്ഷാത്കരിക്കാൻ കഴിയുന്നു എന്നാണ്. സച്ച ദുഷ്പ്രാപു, പക്ഷെ ആ ബ്രഹ്മലോകമാണെങ്കിലോ ദുഷ്പ്രാപ, ദുഃഖേന പ്രാപ്തം ശക്യ, വളരെ പ്രയാസപ്പെട്ട് ഇവിടെ എത്താൻ കഴിയുന്നു. അനേക അത്യന്ത വിശിഷ്ട കർമ്മജ്ഞാന സാധ്യത്വ, അത്യന്ത വിശിഷ്ടമായ കർമ്മജ്ഞാനം, കർമ്മ ഉപാസന സമുച്ചയം. ജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന. ഇപ്പൊ കർമ്മജ്ഞാനം, അത്യന്ത വിശിഷ്ടമായിരിക്കുന്ന ജ്ഞാന കർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ വൈദികമായ അതും എന്തെങ്കിലും ജ്ഞാനവും കർമ്മവും അനുഷ്ഠിച്ചാൽ പോരാ, വൈദികമായ ജ്ഞാനകർമ്മ സമുച്ചയ അനുഷ്ഠാനത്തിലൂടെ ദീശാവാസി വംശത്തിലും മറ്റും നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതിലൂടെ സാധ്യമാണ്, പ്രാപിക്കത്തക്കതാണ് ആ ലോകം. അതുകൊണ്ട് അവിടെ പ്രാപിച്ച് ആത്മദർശനം നേടുക എന്ന് പറയുന്നത് വളരെ ക്ലിഷ്ടമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത് ഇഹൈവ, ഇവിടെ ഈ ലോകത്ത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആത്മബോധത്തെ നേടണം. ഇവിടെ ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സ്പഷ്ടമായി ആത്മദർശനം നേടാമെന്നിരിക്കെ എന്തിനുവേണ്ടി ഒരുവൻ വളരെ ആയാസകരമായ ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ ബ്രഹ്മലോകത്തിലെത്തി ആത്മാവിനെ സാക്ഷാത്കരിക്കണം? അത് സമാധാനം ശ്രുതി പറയുന്നത്, ചില ജീവന്മാർ വളരെ ക്ലിഷ്ടമായ കർമ്മ ഉപാസനകളിലൂടെ അനുഷ്ഠിച്ച് അതെല്ലാം അനുഷ്ഠിച്ച് അവൻ ബ്രഹ്മലോകത്തിലെത്തിച്ചേരും. അത് ഈ ലോകത്തിൽ തന്നെ കാണുന്നുണ്ട്, വളരെ സുഖരമായ ആത്മീയ സാധനാ മാർഗങ്ങളോടൊപ്പം തന്നെ മനുഷ്യൻ വളരെ ക്ലിഷ്ടമായ കഠിനമായ സാധനങ്ങൾ അനുഷ്ഠിക്കും. എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെ, അനായാസമായ ആയാസരഹിതമായ മാർഗത്തിലൂടെ ആയാലും ലക്ഷ്യത്തിലെത്തിച്ചേരും. വളരെ കഠിനമായ തപശ്ചര്യകളിലൂടെ മനുഷ്യൻ അവിടെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് ചെയ്യുന്നു? വാസന വൈചിത്ര്യം, ജീവന്റെ വാസനയിൽ വരുന്ന വൈചിത്ര്യം കൊണ്ടാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കർമ്മവാസന, രൂഢമായ കർമ്മവാസനയുള്ളപ്പോൾ ജീവൻ അതിക്ലിഷ്ടമായ സാധനാ മാർഗങ്ങളിലൂടെ ബ്രഹ്മലോകത്തിലും മറ്റും എത്തിച്ചേർന്ന് അവിടെ ഈ ആത്മസാക്ഷാത്കാരത്തെ നേടുന്നു. അതും ശ്രുതി തന്നെ പറയുന്നതാണ്. അസമയം അത്തരം വാസനാ ദാർഢ്യമില്ലാത്തവർ, വാസനാ ബദ്ധരല്ലാത്ത ജീവന്മാർക്ക് ഈ ലോകത്തിൽ തന്നെ സരളമായ രീതിയിൽ ഈ ആത്മദർശനത്തെ സാധിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. തസ്മാത് ആത്മദർശനായ ഇഹ ഏവ യത്ന കർത്തവ്യ, അതുകൊണ്ട് ആത്മദർശനത്തിന് വേണ്ടി ഇവിടെ തന്നെ പരിശ്രമിക്കണം. ഇഹ ഏവ, ഈ ലോകത്തിൽ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനുവേണ്ടി യത്നം ചെയ്യേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ് എന്നാണ് ഇത്യഭിപ്രായ, ശ്രുതിയുടെ താല്പര്യം. വളരെ പ്രയാസപ്പെട്ട് മറുലോകങ്ങളിലെത്തിയും ഇത് നേടാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. ക്ലിഷ്ടമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല, ഇവിടെ സരളമായി അനായാസമായി ഇത് നേടാം എന്നാണ്. അത് അതിലെ സരളതയും അതിലെ വൈഷമ്യവും എല്ലാം ആ ജീവന്റെ അന്ധകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അന്ധകരണത്തിലിരിക്കുന്ന കർമ്മവാസനകളെ ആശ്രയിച്ചിരിക്കുന്നു, അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ജീവന്റെ പ്രാരബ്ധം അനുസരിച്ച് അതൊരാൾക്ക് സരളമായും ഒരാൾക്ക് കഠിനമായും അനുഭവപ്പെടുന്നു. ഇപ്പൊ ചിലർ പറയും ഇതെങ്ങനെ സരളമാകും? നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, ഇത് വളരെ കഠിനമായ തപശ്ചര്യയിലൂടെ നേടാൻ പറ്റൂ എന്ന് പറയുന്നു. അത് ശരിയാണ്. അത് അത്തരം വാസനകൾ ഉള്ള ജീവന്മാരെ സംബന്ധിച്ച് അത് ശരിയാണ്. മറ്റു ചില സ്ഥലത്ത് പറയുന്നത് വളരെ അനായാസമാണെന്ന് പറയുന്നു. അതിനനുകൂലമായ വാസനയുള്ളവരെ സംബന്ധിച്ച് അതും ശരിയാണ്. എന്തായാലും അതിനുവേണ്ടി ക്ലിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരേണ്ട കാര്യം ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനി ആ മന്ത്രത്തിൽ യഥാ ആദർശി എപ്രകാരമാണ് യഥാ ആദർശി കണ്ണാടിയിൽ സ്വപ്രതിബിംബം സ്പഷ്ടമായിരിക്കുന്നത് തഥാ അതുപോലെ ആത്മനി സ്വബുദ്ധിയിൽ ആത്മബോധം സ്പഷ്ടമായി അനുഭവപ്പെടുന്നു. ബാക്കിയെല്ലാം അവിടെ ചേർത്തോ യഥാ സ്വപ്നെ എപ്രകാരമാണോ സ്വപ്നത്തിൽ അവ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തഥാ അതുപോലെ പിതൃലോകെ പിതൃലോകത്തിലെ ആത്മദർശനവും അസ്പഷ്ടമായിരിക്കുന്നു. യഥാ എപ്രകാരമാണോ അപ്സു ജലത്തിൽ പരിദദൃശി ഇവ പ്രതിബിംബം അസ്പഷ്ടമായി അനുഭവപ്പെടുന്നത് പരീവ ദദൃശി അത് പരിദദൃശി ഇവ അസ്പഷ്ടമായി അനുഭവപ്പെടുന്നത് തഥാ അതുപോലെയാണ് ഗന്ധർവലോകെ ഗന്ധർവലോകത്തിലെ ആത്മാനുഭവം. ബ്രഹ്മലോകെ ബ്രഹ്മലോകത്തിലാകട്ടെ ഛായ ആതപയോരിവ നിഴലും വെളിച്ചവും പോലെ സ്പഷ്ടമാണ് ആത്മാനുഭവം. യഥാ ദർശേ തഥാത്മനി യഥാ സ്വപ്നേ തഥാ പിതൃലോകേ യഥാപ്സു പരീവദദൃശേ തഥാ ഗന്ധർവലോകേ ഛായാതപയോരിവ ബ്രഹ്മലോകേ. ഈ മന്ത്രത്തിന്റെ വ്യാഖ്യാനവും മലയാളത്തിൽ മിക്കവാറും തെറ്റിച്ചാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പല വ്യാഖ്യാനങ്ങളിലും അതായത് നേരിടും വെളിച്ചവും പോലെ ആത്മാവിനെ ബ്രഹ്മലോകത്തിൽ അറിയാം എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കഥം അസൂബോധവ്യ കിം വാ തദവബോധേ പ്രയോജനം ഇത്യുച്യതേ. അസു കഥം ബോധവ്യ ഈ ലോകത്തിൽ അറിയണമെന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ എങ്ങനെയാണ് അതറിയുന്നത്? അസു കഥം ബോധവ്യ ഈ ലോകത്തിൽ അതിനെ എങ്ങനെ അറിയാൻ കഴിയും? കിം വാ തദവബോധേ പ്രയോജനം തദവബോധേ അതിനെ സാക്ഷാത്കരിക്കുന്നത് കൊണ്ട് കിം വാ പ്രയോജനം എന്താണ് പ്രയോജനം ഇത്യുച്യത അതിനു വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം പറയുന്നത്. ഇന്ദ്രിയാണാം ശ്രോത്രാദീനാം സ്വവിഷയഗ്രഹണ പ്രയോജനേന സ്വകാരണേഭ്യ ആകാശാദിഭ്യ പൃഥക് ഉത്പദ്യമാനാം അത്യന്ത വിശുദ്ധത്വാ കേവല ചിന്മാത്ര ആത്മസ്വരൂപ പൃഥക്ഭാവം സ്വഭാവവിലക്ഷണാത്മകത തഥാ തേഷാം ഏവ ഇന്ദ്രിയാണ ഉദയാസ്തമയോ ച ഉത്പത്തി പ്രളയോ ജാഗ്രത് സ്വാപാവസ്ഥാപേക്ഷയ അനാത്മന ഇരിമത്വ ജ്ഞാത്വ ന ആത്മന വിവേകത ധീരോ ധീമാൻ ന ശോചതി. ആത്മന നിത്യേക സ്വഭാവസ്യ അവ്യഭിചാരാ ശോകകാരണത്വ അനുപത്തേഹി തഥാച ശക്തിയന്തരം തരതി ശോകം ആത്മവിദ്യതി. ഇന്ദ്രിയാണാം ശ്രോത്രാദീനാം ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ മന്ത്രത്തിൽ പറയുന്നത് ഇന്ദ്രിയാണാം പൃഥക്ഭാവം ഇന്ദ്രിയാണാം ശ്രോത്രാദീനാം ശ്രോത്രാദി ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം എന്താണോ അതാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത്. സ്വവിഷയഗ്രഹണ പ്രയോജനേന ഇന്ദ്രിയങ്ങളുടെ പ്രയോജനം എന്താണ്? സ്വസ്വവിഷയഗ്രഹണം അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെ ഗ്രഹിക്കുക. കണ്ണു രൂപത്തെ ഗ്രഹിക്കുന്നു, നിറത്തെ ഗ്രഹിക്കുന്നു, ശ്രോത്രം ശബ്ദത്തെ ഗ്രഹിക്കുന്നു, ഘ്രാണം ഗന്ധത്തെ ഗ്രഹിക്കുന്നു, ത്വക് സ്പർശത്തെ ഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും സ്വസ്വവിഷയഗ്രഹണം അതാണ് അതിന്റെ പ്രയോജനം. അതാത് വിഷയത്തെ തിരിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി സ്വകാരണേഭ്യ ആകാശാദിഭ്യ, അതാത് കാരണങ്ങൾ, അതാതിന്റെ കാരണം ആകാശാദികൾ, ആകാശാംശത്തിൽ നിന്ന്, ശ്രോത്രേന്ദ്രിയം, വായവീയമായ അംശത്തിൽ നിന്ന്, തുകേന്ദ്രിയം, ജലീയമായ അംശത്തിൽ നിന്ന്, രസനേന്ദ്രിയം, പാർത്ഥിവാംശത്തിൽ നിന്ന്, ഘ്രാണേന്ദ്രിയം, തൈജസാംശത്തിൽ നിന്ന്, നേത്രേന്ദ്രിയം, ഇങ്ങനെ അതാത് കാരണങ്ങളിൽ നിന്നും ആകാശാദി പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ പൃഥക് ഉത്പദ്യമാനാണ്, വെവ്വേറെ ഉണ്ടാകുന്നു, വെവ്വേറെ സ്വഭാവങ്ങളോടുകൂടി ഉണ്ടാകുന്നു. ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേകം പ്രത്യേകം ജോലികളാണ്. അങ്ങനെ വെവ്വേറെ സ്വഭാവത്തോടുകൂടി ഉണ്ടാകുന്ന ഈ ഇന്ദ്രിയങ്ങൾക്ക് പൃഥക്ഭാവം എന്നാണ്. അതാണ് ഇന്ദ്രിയാണാം പൃഥക്ഭാവം. ഇങ്ങനെയുള്ള ഇതെല്ലാം ഇന്ദ്രിയങ്ങളെ വ്യാഖ്യാനിച്ചതാണ്. ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം എന്താണ്? ആ പൃഥക്ഭാവം അത്യന്ത വിശുദ്ധാത് കേവലാത് ചിന്മാത്ര ആത്മസ്വരൂപാത് പൃഥക്ഭാവം. അത്യന്ത വിശുദ്ധമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് അത്യന്തം വിശുദ്ധമായിരിക്കുന്ന, കേവലമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, ചിന്മാത്ര ചിത് സ്വരൂപമായിരിക്കുന്ന ആത്മസ്വരൂപ സ്വസ്വരൂപത്തിൽ നിന്നും പൃഥക്ഭാവം. ഇതെല്ലാം പറയുന്നത് തന്നെ കുറിച്ചാണ്, ജീവനെ കുറിച്ചാണ് ഈ പറയുന്നത്, ശ്രോതാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കേവലനായിരിക്കുന്ന, ഏകനായിരിക്കുന്ന, ചിന്മാത്രനായിരിക്കുന്ന, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, അറിവായിരിക്കുന്ന ആത്മസ്വരൂപ സ്വസ്വരൂപത്തിൽ നിന്നും പൃഥക്ഭാവം, ഈ ഇന്ദ്രിയങ്ങളുടെ പൃഥക്ഭാവം, ഇന്ദ്രിയങ്ങളുടെ വേറിട്ടുള്ള ഭാവം. അത് സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടെ പറഞ്ഞ ആത്മസ്വരൂപം. സ്വസ്വരൂപത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളെ വേർതിരിച്ചറിയണം. ഇന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. ഇത് പറയുന്നത് ആത്മമനനത്തിന് വേണ്ടി പറയുകയാണ്. ആത്മാവിനെ കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് ഒരു വിഷയമായി, ഒരു വസ്തുവായി ചിന്തിക്കുന്നവനിൽ നിന്നും അന്യമായി ചിന്തിക്കും. കാരണം മനസ്സിന്റെ, ബുദ്ധിയുടെ എല്ലാം വിശേഷത എന്താണ്? അതിന് വിഷയങ്ങളെ ഗ്രഹിക്കാൻ സാമർഥ്യമാണ്. അതിന്റെ സൃഷ്ടി തന്നെ വിഷയോന്മുഖമായിട്ടാണ്. നേരത്തെ പറഞ്ഞല്ലോ, പരാഞ്ചി ഖാനി വിതരണത്ത്, ഇന്ദ്രിയങ്ങളെല്ലാം പരാക്കായിട്ട്, ബാഹ്യങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ബാഹ്യമായി, ആത്മബഹിർഭൂതമായിട്ട്, ആത്മാവിൽ നിന്നും അന്യമായിട്ട് അതിനെ അറിയാൻ കഴിയത്തുള്ളൂ. അതിനുള്ള വാസനയാണ് അന്ധകരണത്തിലുള്ളത്. ആ വാസനയെ ആലംബമാക്കിയാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം, കാരണം ഇവിടെ ഇത് എന്താണ്, മനനോപയോഗിയാണ്, മനനത്തിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഒരു വസ്തുവായി, ഒരു വിഷയമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല ഒരിക്കലും. അത് നമ്മൾ വിസ്മരിച്ചു. കാര്യത്തെ കേട്ട് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, പഠിച്ച് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ബഹിർമുഖമാകുകയും ആത്മാവിനെയും വസ്തുവായി വിഷയമായി ഗ്രഹിക്കുകയും ചെയ്യും. അതാണ് മനസ്സിന്റെ സ്വഭാവം. അതാണ് ഇവിടെ പറയുന്നത് സ്വസ്വ വിഷയഗ്രഹണം പ്രയോജനം. അതായത് വിഷയഗ്രഹണം ആണ് ഇവയുടെ എല്ലാം പ്രയോജനം. എന്നുവെച്ചാൽ മനസ്സ് ബഹിർമുഖമാകും. ഇതിന്റെ ഉദ്ദേശം എന്താണ്? മനനത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത് മനസ്സിനെ അന്തർമുഖമാക്കുകയാണ്. പക്ഷേ മനനത്തിനും മനസ്സ് ബഹിർമുഖമായി ആത്മവസ്തുവിനെയും വിഷയമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ അത് നിന്നും മനസ്സിനെ അന്തർമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്, കേവല ചിന്മാത്ര ആത്മസ്വരൂപ. കേവലമായിരിക്കുന്ന, ഏകമായിരിക്കുന്ന, ചിന്മാത്രമായിരിക്കുന്ന, അറിവായിരിക്കുന്ന സ്വസ്വരൂപം. അപ്പൊ മനസ്സിനെ ഒരിക്കലും ബഹിർമുഖമാക്കി ആത്മാവിനെ വിഷയരൂപത്തിൽ ഗ്രഹിക്കാൻ പാടില്ല. അതൊരിക്കലും വിഷയമല്ല. അതെന്താണ്? ആത്മസ്വരൂപം. അത് സ്വസ്വരൂപമാണ്. മനനം ചെയ്യുന്നവന്റെ സ്വരൂപമാണ്, ശ്രോതാവിന്റെ സ്വരൂപമാണ്, വക്താവിന്റെ സ്വരൂപമാണ് ആത്മാവ്. അത് വിഷയമല്ല. മറിച്ചെന്താണ്? അതിന്റെ പൃഥക്ഭാവം അത് ഗ്രഹിക്കുന്നു. മനസ്സുകൊണ്ടറിയുന്ന വസ്തുക്കളിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നുള്ള പൃഥക്ഭാവം, ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നുള്ള പൃഥക്ഭാവം എന്താണ്? അതിന്റെ സ്വരൂപ സ്ഥിതിയാണ്, അന്തർമുഖമായ അവസ്ഥയാണ്. അത് അതിന് മാത്രം ഉള്ള പ്രത്യേകതയാണ്. അതാണ് സ്വഭാവ വിലക്ഷണാത്മകത. സ്വഭാവ വിലക്ഷണത മറ്റൊരു വസ്തുക്കൾക്കുമില്ലാത്ത, അതാണ് വിലക്ഷണം. വിശേഷമായ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്നും വിരുദ്ധമായ ലക്ഷണം, സ്വരൂപം, സ്വഭാവത്തോടു കൂടിയതാണ്. അതുകൊണ്ട് ഒരിക്കലും അതിനെ, ആത്മാവിനെ ബഹിർമുഖമായി മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല. വിഷയരൂപത്തിൽ അതിനെ ഗ്രഹിക്കാൻ പാടില്ല. മനസ്സിന്റെ വിഷയമല്ല അത്, മറിച്ച് അതിന്റെ സ്വരൂപമാണ്. മനസ്സിന്റെയും സ്വരൂപമാണ്, ശ്രോതാവിന്റെ സ്വരൂപമാണ്. ആത്മസ്വരൂപതാം പൃഥക്ഭാവം സ്വഭാവ വിലക്ഷണാത്മകത, ഇതെല്ലാം ആത്മവസ്തുവിനെ ആത്മനിഷ്ഠമായി തന്നെ, സ്വനിഷ്ഠമായി തന്നെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയുന്നതാണ്. ഒരിക്കലും അതൊരു വിഷയമാകരുത്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മ അനാത്മാവ് രണ്ട് വസ്തുക്കളെ, അന്യമായ രണ്ട് വസ്തുക്കളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള പൃഥക്ഭാവമല്ല, മറിച്ച് എന്താണ്? അത് സ്വസ്വരൂപമാണ്. അതാണ് എന്റെ പൃഥക്ഭാവം. അതിനെ സാക്ഷാത്കരിക്കണം. തഥാ തേഷാമേവ ഇന്ദ്രിയാണാം ഉദയാസ്തമയോ. അത് സാക്ഷാത്കരിക്കുമ്പോൾ സ്വസ്വരൂപമായി താൻ ചിന്തിക്കുന്നത്, മനനം ചെയ്യുന്നത് തന്നെക്കുറിച്ച് തന്നെയാണ്. തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചാണ്, യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതാണ് എന്റെ പൃഥക്ഭാവം. മറ്റ് സർവ വസ്തുക്കളിൽ നിന്നുള്ള പൃഥക്ഭാവം, സ്വഭാവ വിലക്ഷണത, സ്വരൂപനിഷ്ഠ, അത് മനസ്സിലാക്കുമ്പോൾ തേഷാമേവ ഇന്ദ്രിയാണ് ഉദയാസ്തമയവും. അപ്പോൾ മനസ്സിലാവും എന്താണ് ഈ ഇന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങൾ എന്നാണ്. ഈ ഇന്ദ്രിയങ്ങളുടെ ഉത്പത്തിയും സ്ഥിതിയും നാശവും തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. ഉത്പത്തി പ്രളയവും, അതിന്റെ ഉത്പത്തി പ്രളയങ്ങളെല്ലാം അപ്പോൾ മനസ്സിലാകുന്നു. അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ ഉത്പത്തി, ഇന്ദ്രിയാണാം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, ഇന്ദ്രിയങ്ങളും അന്ധക്കരണവുമെല്ലാം, ചിന്ത മനനം എന്ന് പറയുന്നത് എന്താണ്? അതും ഈ അന്ധക്കരണത്തിന്റെ ഉത്പത്തി പ്രളയങ്ങളാണ് മനനം എന്ന് പറയുന്നത്. അതേ അന്ധകരണം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് മനനം, ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഈ ഉത്പത്തി പ്രളയങ്ങൾ, മനനം പോലും എന്താണ്? അത് നിന്നുള്ള പൃഥക്ഭാവം, അതിൽ നിന്നുള്ള പൃഥക്ഭാവം, അതാണ് ആത്മസ്വരൂപം. അതിൽ നിന്നും ഉള്ള വേറിട്ട ഭാവമാണ് ആത്മസ്വരൂപം. ജാഗ്രത് സ്വാപാവസ്ഥാപേക്ഷയ, ഇതെല്ലാം എന്താണ്? ജാഗ്രത് സ്വപ്ന അവസ്ഥകളെ അപേക്ഷിച്ച് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ആത്മനഹ, ഇതൊന്നും ആത്മാവിന്റേതല്ല, അല്ലെങ്കിൽ അനാത്മനഹ, ഇതെല്ലാം അനാത്മാക്കളുടേതാണ്. ഈ ഭാവങ്ങളെല്ലാം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, മനസ്സിന്റെ മനനം, ഇതെല്ലാം അനാത്മാക്കളുടേതാണ്. ഇതിൽ നിന്നും പൃഥക്തായ, വ്യതിരിക്തമായ സ്വഭാവത്തോടു കൂടിയതാണ് ആത്മാവ്. അതാണ് തന്റെ സ്വരൂപം. ഇതിമത്വ ജ്ഞാത്വ, അതാണ് സാക്ഷാത്കാരം. ഇതിനെ വിവേകത, വിവേകം കൊണ്ട്, അതിസൂക്ഷ്മമായ സ്വബുദ്ധി കൊണ്ട്, ധീര ധീമാൻ, അത്തരം വിവേകമുള്ളവൻ, ന ശോചതി, ഈ ഇന്ദ്രിയങ്ങളുടെ ഉദയാസ്തമയങ്ങളിൽ അല്ലെങ്കിൽ ഈ അന്ധകരണത്തിന്റെ ഉത്പത്തി പ്രളയങ്ങളിൽ അവൻ ശോചതി, അവൻ ശോചിക്കുന്നില്ല. അതാണ് ആത്മനിഷ്ഠ. എങ്ങനെ? ആത്മന നിത്യേക സ്വഭാവസ്യ, ആത്മാവ് സദാ ഏകസ്വഭാവത്തിലിരിക്കുന്നു, അതിന് ഉദയാസ്തമയങ്ങളില്ല. അവിടെ മനസ്സിന്റെ മനനം അവിടെ നടക്കുന്നില്ല, മനസ്സവിടെ വിഷയമായി അതിനെ ഗ്രഹിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നിത്യേക സ്വഭാവസ്യ അവ്യഭിചാര, മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ശോക കാരണത്വ അനുഭവത്തെഹി, മനസ്സ് പ്രവർത്തിക്കുന്നിടത്തെ ശോകമുണ്ട്. മനസ്സ് പ്രവർത്തിക്കുന്നില്ല തന്നിൽ, അതുകൊണ്ട് അവിടെ ശോകത്തിന് സ്ഥാനമില്ല. ശോകത്തിന് കാരണമില്ല, ആ കാരണത്തിന് യുക്തിയില്ല ശോകം ഉണ്ടാകുന്നതിന്, അതുകൊണ്ട് അവിടെ ശോകം സംഭവിക്കത്തില്ല. ശോകം സംഭവിക്കുന്ന ഇവിടെ മനസ്സിൽ, ഉദയ അസ്തമയങ്ങളുള്ള മനസ്സിലാണ് ശോകം സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ മനസ്സിന് സാക്ഷിയായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ ശോകമോഹങ്ങളില്ല. ഇത് വിവേകമാണ്, ഇതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അവൻ ദുഃഖിക്കുന്നില്ല, അങ്ങനെയുള്ള സാക്ഷാത്കാരമുള്ള വിവേകി ദുഃഖിക്കുന്നില്ല.